Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അതിനെ നമ്മൾക്ക് പറയാന്താണ്, കാഴ്ചയുള്ളതിൻ്റെ അപരോക്ഷാനുഭൂതി എന്ന് പറയും. അതാണ് അപരോക്ഷാനുഭൂതി. കാഴ്ച എന്ന് പറയുന്നത് കാഴ്ചയുള്ളവന്റെ അപരോക്ഷാനുഭൂതിയാണ്. അത് വർണ്ണിച്ചോ വ്യാഖ്യാനിച്ചോ എന്തെങ്കിലും അഭ്യാസത്തിലൂടെയോ ഏതെങ്കിലും ഉപദേശത്തിലൂടെയോ ഒരു തരത്തിലും കണ്ണില്ലാത്തവനെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. കണ്ണില്ലാതിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും തരത്തിൽ അതവന് ബോധ്യപ്പെടണമെങ്കിൽ അവന്റെ കണ്ണ് പ്രകാശിക്കുക. അതല്ല വേറെന്താ ഒരു വഴി? അല്ല വേറൊരു വഴി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്? അന്യതോ നാപേക്ഷതേ, അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ആ കണ്ണ് പ്രകാശിക്കുന്നതിന് അത് ശാസ്ത്രത്തെ അപേക്ഷിക്കുന്നില്ല. ശാസ്ത്രം പറഞ്ഞിട്ടാണോ നീ കാണുന്നത്? ഗുരു ഉപദേശിച്ചിട്ടാണോ കാണുന്നത്? ഗുരു പറഞ്ഞിട്ടാണോ കാണുന്നത്? ഒന്നുമല്ല. ഒന്നിന്റെ ആവശ്യമില്ല, സഹജമായ സംഭവിക്കുന്നു. പക്ഷെ അത് കണ്ണുള്ളവനെ സംബന്ധിച്ച് മാത്രം, കണ്ണില്ലാത്തവനെ സംബന്ധിച്ച് അവനിൽ കണ്ണു വരുന്നതുവരെ സർവവും വ്യർത്ഥം, സർവശ്രമങ്ങളും അതുവരെ വ്യർത്ഥം. കണ്ണു വന്നാൽ ശ്രമത്തിന്റെ ആവശ്യവും. അതാണ് അവിജ്ഞാതേ പരേ തത്വേ വിജ്ഞാദേവി പരേ തത്വേ എന്ന് പറയും. അവിജ്ഞാതമായിരിക്കുന്നിടത്തോളവും എല്ലാം വ്യർത്ഥം, വിജ്ഞാതമായാലും എല്ലാം വ്യർത്ഥം. അതാണ് സ്വരൂപസ്ഥിതി. സ്വരൂപത്തിന്റെ സ്ഥിതി അതാണ്. നഹി യസ്യ സ്വരൂപം തത്തേനാന്യതോപേക്ഷ. അതുപോലെയാണ് ഉള്ളിലിരിക്കുന്ന പ്രകാശത്തിന്റെയും സ്ഥിതി. ആ ഉള്ളിലിരിക്കുന്ന പ്രകാശം തന്നെയാണ് കണ്ണിലൂടെ പുറത്തു വന്നത്. ആ ഉള്ളിലിരിക്കുന്ന പ്രകാശവും അത് സ്വസ്വരൂപമാണ്. കണ്ണുകൊണ്ട് കാണുന്നവൻ അവൻ അറിയുന്നില്ല എന്താണ് കണ്ണിലൂടെ വരുന്ന ഈ പ്രകാശം തന്റെ സ്വരൂപമാണെന്ന് അവൻ അറിയുന്നു. ഈ പ്രകാശമാണ് വാസ്തവത്തിൽ താനായിരിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ല. മറിച്ച് അവൻ അതിനെക്കുറിച്ച് എന്ത് കരുതുന്നു? അത് എന്റെ കണ്ണിന്റെ പ്രകാശം എന്ന് പറയുന്നു. അന്ന് വേറിട്ട് ഒരു ഞാനുണ്ട്. ആരാണ്? ഈ ശരീരം. അല്ലെങ്കിൽ ഈ ശരീരവും ഈ കരണങ്ങളും കൂടി ചേർന്ന ഈ പിണ്ഡം, ഇതിന്റെ പ്രകാശമാണ് കണ്ണിലൂടെ വരുന്നതെന്ന് നമുക്ക് കരുതുന്നു. വാസ്തവത്തിൽ ആ പ്രകാശം തന്നെയാണ് താൻ. അതുകൊണ്ടാണ് അത് സ്വയം പ്രകാശിക്കുന്നത്. മറ്റൊന്നിനെ അപേക്ഷിക്കാതെ സർവത്തെ അത് പ്രകാശിപ്പിക്കുന്നത്. അങ്ങ് സ്വരൂപം ഒരിക്കലും മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. പക്ഷെ ജ്ഞാതജ്ഞാതങ്ങൾ അങ്ങനെയല്ല, അത് മറ്റ് പലതിനെയും അപേക്ഷിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, പ്രകാശം അത് പലതിനെയും അപേക്ഷിക്കുന്നുണ്ട്, വിഷയങ്ങൾ പലതിനെയും അപേക്ഷിക്കുന്നുണ്ട്, ബാഹ്യമായ സർവ്വതും അത് പലതിനെയും അപേക്ഷിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഉള്ളിലെ പ്രകാശം അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല. എന്നുവെച്ചാൽ സ്വദേവ അപേക്ഷ. വെളിച്ചത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെളിച്ചം സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. വെളിച്ചം മറ്റൊരു വെളിച്ചത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നില്ല. ഇനി അത് അതിനെ ആശ്രയിച്ചാണോ പ്രകാശിക്കുന്നത് എന്ന് ചിന്തിച്ചാലോ. വെളിച്ചത്തെ കാണാൻ മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ഇനി ആ വെളിച്ചം അതിനെ ആശ്രയിച്ച് പ്രകാശിക്കണം, തന്നെ തന്നെ ആശ്രയിച്ച് പ്രകാശിക്കണം. അതും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. വെളിച്ചം വെളിച്ചത്തിന് വേണ്ടി തന്നെയോ മറ്റൊന്നിനെയോ ആശ്രയിക്കുന്നില്ല. മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. കാരണം നമ്മളൊരു വെളിച്ചം കൊണ്ട് വെളിച്ചത്തെ കാണാറില്ല. പക്ഷെ ആ വെളിച്ചം സ്വയം അതിനെ ആശ്രയിച്ചല്ലേ അത് പ്രകാശിക്കുന്നു. ആ പ്രകാശമല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചനേ? ആ വെളിച്ചം തരുന്ന അഗ്നി ദഹിക്കുന്നതുമാണ്, അത് സ്വയം അതിനെ ദഹിപ്പിച്ചത്. അഗ്നി പ്രകാശിക്കുകയും ദഹിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വയം അതിനെ തന്നെ പ്രകാശിപ്പിക്കാനും ദഹിപ്പിക്കാനും ശ്രമിച്ച അഗ്നിയില്ലാതായി. അഗ്നി അഗ്നിയെ ദഹിപ്പിച്ച എന്ത് വരും? അഗ്നി നശിച്ചു. എന്തുകൊണ്ട്? അഗ്നി എന്തിനെയാണോ ദഹിപ്പിക്കുന്നത് അതിനെ ശേഷിക്കുന്നില്ല. ദഹിപ്പിക്കുക അത് ശേഷിക്കുക അത് സംഭവിക്കുന്നില്ല. എന്തിനെ ദഹിപ്പിക്കുന്നോ അതിനെ അത് നശിപ്പിക്കും. അത് അഗ്നിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടത് ദാഹം? അതിന്റെ സ്വഭാവമാണ്. സ്വഭാവത്തിൽ അതിന്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല. സംഭവിച്ചതിന് ശാസ്ത്രീയമായ രീതിയിൽ കർമ്മ കർത്തൃവിരോധം എന്ന് പറയും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. താൻ തന്നെ കർത്താവും താൻ തന്നെ കർമ്മവുമാകുക. പ്രപഞ്ച നിയമത്തിൽ അങ്ങനെയൊന്നുമില്ല, അത് സംഭവിക്കത്തില്ല. തനിക്ക് മറ്റൊന്നിനെ പ്രവർത്തിക്കാൻ പറ്റും, തന്നിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. തന്നെന്ന് വെച്ചാൽ സ്വസ്വരൂപത്തിൽ പ്രവൃത്തി സംഭവിക്കത്തില്ല. പ്രപഞ്ചത്തിൽ സർവത്ര അതാണ് നമ്മൾ കാണുന്നത്. കണ്ണ് വിഷയങ്ങളെ കാണുന്നത് കണ്ണിനെ കാണുന്നില്ല. അതുപോലെ അതുകൊണ്ട് ന സ്വദേവ അപേക്ഷ, തന്നെ ആശ്രയിച്ചും അത് പ്രകാശിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് തന്നെ വിഷയമാക്കുന്നില്ല എന്ന് പറയും. അതാണ് ജ്ഞാനത്തെ സംബന്ധിച്ചും പറയുന്നത്. നിങ്ങൾ ജ്ഞാനി ആകാശം വയ്ക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? തന്റെ ജ്ഞാനത്തിന് ജ്ഞാനസ്വരൂപമായി തന്നെ തന്നെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ കണ്ടെത്താനും മനസ്സിലാക്കാനും അറിയാനും സാക്ഷാത്കരിക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. എന്തിനെ? ജ്ഞാനത്തെ. അതെങ്ങനെ സംഭവിക്കും? പ്രകാശം എങ്ങനെ അതിനെ പ്രകാശിപ്പിക്കും? ആ സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിൽ അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. അത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഇരുട്ട് വേണം, അതും വേണം. പ്രകാശം വസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന എന്തുകൊണ്ട്? അവിടെ ഇരുട്ടുണ്ടായിരുന്നുകൊണ്ടാണ്. അത് ആ ഇരുട്ടിനെ നശിപ്പിച്ച് ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. പ്രകാശത്തിൽ ഇരുട്ടേ ഇല്ലെങ്കിൽ പിന്നെ ആ പ്രകാശം എങ്ങനെ അതിനെ പ്രകാശിപ്പിക്കുന്നു? അവിടെ അതിനെ നശിപ്പിക്കാൻ എന്താ ഉള്ളത്? അതുപോലെ ഈ ജ്ഞാനത്തിന് സ്വതേവ അപേക്ഷ, സ്വയം ഒരപേക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് പോലെ ഈ ജ്ഞാനത്തിന് ഒരിക്കലും ഈ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അങ്ങനെ സംഭവിക്കുന്ന കാലത്ത് ഈ വെളിച്ചം അതിനെ തന്നെ പ്രകാശിപ്പിക്കും. എന്തുകൊണ്ട് സാധ്യമല്ല? ഇത് സ്വയം വെളിച്ചം, അത് തന്നെ അതിന്റെ സ്വരൂപം. ജ്ഞാനം സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ്. അതിന്റെ സ്വരൂപം തന്നെ അതാണ്. സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നതാണ്. അപരോക്ഷം എന്ന് പറയുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. സാക്ഷാത് അപരോക്ഷം, സാക്ഷാത്കാരം എന്നും നമ്മൾ പറയുന്നു. അത് ജ്ഞാനത്തിന്റെ സ്വരൂപമായിരിക്കെ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ സംഭവിക്കും? ആത്മാശ്രയ ദോഷം വരും, കർമ്മകർത്തൃ ദോഷം വരും, ഇങ്ങനെയൊക്കെ വരുന്ന ദോഷങ്ങൾ വരും. അതിൽ അത് സംഭവിക്കത്തില്ല. അപ്പൊ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണോ? ഈ ജ്ഞാനത്തെ വെളിപ്പെടുത്തലല്ല, അത് വെളിപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? അതെങ്ങനെ സംഭവിക്കും? നിങ്ങളുടെ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെ തുറക്കാൻ പറ്റും? പിന്നെ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണ് അടഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കണ്ണ് തുറന്നു വെച്ചിട്ടൊന്ന് തുറക്കാൻ ശ്രമിച്ചു നോക്ക്. പിന്നെ ഒരേ ഒരു പ്രവൃത്തി അവിടെ നടക്കൂ. എന്താണ്? കണ്ണ് അടയുകയല്ല രണ്ടാമതൊന്നും സംഭവിക്കത്തില്ല. തുറക്കാൻ ശ്രമിച്ചാൽ അടയും. അപ്പൊ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ശ്രമം കഥയറിയാതെ ആട്ടം കാണും പോലെയാണ്. അതവനെ അന്ധനാകത്തേയുള്ളൂ. എന്തുകൊണ്ട്? ന സ്വദേവ അപേക്ഷ, അത് അങ്ങനെ അപേക്ഷിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും പിന്നെ ഇതെല്ലാം എന്തിന്? ശ്രവണം മനനം നിധിധ്യാസനം സാധനം ജപം തപം എല്ലാം എന്തിനാണ്? ഇതൊന്നും സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ പറയുന്നതോ ശാസ്ത്രങ്ങളിൽ തന്നെ ഇതിനെ സാക്ഷാത്കരിക്കണം, സാക്ഷാത്കാരം കൊണ്ട് മോക്ഷം എന്നൊക്കെ പറയുന്നതോ, അതിന്റെ താല്പര്യം എന്താണോ? അടുത്തിന്റെ ഭാഷകാരൻ പറയും, അതിനുള്ള ആരോപം നിവൃത്തി അത്രയോ. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മറയ്ക്കുള്ളിലിരിക്കുന്ന ദീപത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, മറയ്ക്കുള്ളിൽ ദീപത്തെ ജ്വലിപ്പിക്കുക എന്നുള്ളതല്ല, മറയെ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ സാക്ഷാത്കാരം എന്ന് പറയുന്നതിന് ആത്യന്തികമായി അത്രയേ ഉള്ളൂ അർത്ഥം. എന്താണോ മറയെ മാറ്റുക, എന്തായാലും ഒരു മറയുണ്ട്, അതെങ്ങനെ വന്നു? അസ്വാനുഭവമാണ്. എങ്ങനെയായാലും ശരി, അതെങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, മായാമയം. എന്തായാലും അതുണ്ട് എന്നുള്ളത് സ്വാനുഭവം. എന്താണോ ഞാൻ അജ്ഞനാണ്, സ്വാനുഭവമാണ്. പ്രകാശത്തിന് ഇരുള് പാടില്ല, പക്ഷെ കാണുന്നു. പ്രകാശത്തിനോട് ചേർന്നും നെഴലും കാണുന്നു. പാടില്ല, യുക്തി അനുസരിച്ച് അത് പാടില്ല, പക്ഷെ ഇത് വിഷയയുക്തിക്കപ്പുറമാണ്. അപ്പോൾ ഇത് സ്വയം പ്രകാശിച്ച് നിൽക്കുന്നു, അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല, എന്നാൽ ഇതിന്റെ സാക്ഷാത്കാരം വേണം എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള ആ മറയെ മാറ്റുക. ഇത് ഈ മന്ത്രത്തിന്റെ ഭാഷ്യത്തിൽ അവസാനം ഭാഷ്യകാരൻ അവിടെയാണ് ചെന്നെത്തിച്ചേരുന്നത്. അത് നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്യും. അതിന്റെ തുടക്കമായിട്ട് ഇവിടെ പറയുന്നത് നജ സ്വദൈവ അപേക്ഷ, ഇത് സ്വയവും അപേക്ഷിക്കുന്നില്ല. അനപേക്ഷമേവ സിദ്ധത്വ, ഇത് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമതൊരു ജ്ഞാനത്തെ അപേക്ഷിക്കാതെ സ്വയം പ്രകാശിക്കുന്നു. വെളിച്ചം രണ്ടാമതൊരു വെളിച്ചത്തെ അപേക്ഷിക്കാതെ സ്വയം പ്രകാശിക്കുന്നു. തന്നിലോ മറ്റൊന്നിലോ, തന്നിൽ ഇരുട്ടില്ലാത്തതുകൊണ്ട് വെളിച്ചം അവിടെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി അത് അപേക്ഷിക്കുന്നില്ല. എവിടെയാണോ ഇരുട്ടുള്ളത് അവിടെ അത് പ്രകാശിപ്പിക്കുക എന്നുള്ള ധർമ്മം കൊണ്ട് ഇരുട്ടെ നശിപ്പിക്കുന്നു. അതുപോലെ ഈ സ്വസ്വരൂപമായിരിക്കുന്ന ഈ വിജ്ഞാനം, അതും അനപേക്ഷമേവ സിദ്ധത്വ, അതിന് ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല, അത് സ്വയം പ്രകാശിക്കുകയാണ്. അതുതന്നെയാണ് ഗുരുവായും ശിഷ്യനായും പ്രകാശിക്കുന്നത്. അവിടെ വ്യത്യാസം, അവിടെ ജ്ഞാനം അജ്ഞാനം എന്നുള്ള ഭേദമില്ല. ഒരിടത്ത് ജ്ഞാനമുണ്ട്, മറ്റൊടത്ത് അജ്ഞാനമുണ്ട്, അങ്ങനെയൊരു ഭേദം ഇല്ല. കണ്ണുള്ളവനായാലും ശരി, കണ്ണില്ലാത്തവനായാലും ശരി, അവന്റെ ഉള്ളിലെ പ്രകാശത്തിന് വ്യത്യാസമില്ല. കണ്ണുള്ളവനെ സംബന്ധിച്ച് എത്രയേ ഉള്ളൂ, എന്താണ് അവന്റെ പ്രകാശം പുറത്തേക്ക് പ്രവഹിക്കുന്നു. കണ്ണില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകാശം ഉള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം, ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. പ്രകാശത്തിന്റെ സ്വതയുള്ള നിലയ്ക്ക് വ്യത്യാസം. എന്തുകൊണ്ട്? അനപേക്ഷമേവ സിദ്ധത്വ, രണ്ടിടത്തും അത് അനപേക്ഷമായി തന്നെ സ്ഥിതി ചെയ്യുന്നു, ഒന്നിനെ അപേക്ഷിക്കാതെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഹം, ഞാൻ എന്നിങ്ങനെയുള്ള ഈ ഒരു ബോധത്തിലൂടെ സ്ഫുരിക്കുന്ന ഈ പ്രകാശം ഈ ബോധത്തെ അപേക്ഷിക്കാതെ തന്നെ നിലനിൽക്കുന്നു, സദാ നിലനിൽക്കുന്നു. അതിന് തെളിവാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഉദാഹരണം സുഷുപ്തി. നഹി പ്രദീപ സ്വരൂപ അഭിവ്യക്തോ പ്രകാശാന്തരം അന്യതോ അപേക്ഷത സ്വതോവ. നേരത്തെ ഞാൻ വിശദീകരിച്ച കാര്യമാണ് ഈ പറയുന്നത്. ബാഹ്യമായ വെളിച്ചത്തെ എടുക്കുക, സ്വരൂപ അഭിവ്യക്തോ നമ്മുടെ കണ്ണുകൊണ്ട് അതിനെ കാണുന്നതിന്, അതാണ് സ്വരൂപ അഭിവ്യക്തി എന്ന് പറയുന്നത്, അതാണ് പ്രകാശത്തിന്റെ സ്വരൂപ അഭിവ്യക്തി. അതിനെ കാണുന്നതിന് പ്രകാശാന്തരം, ഈ കണ്ണിന്റെ വെളിച്ചത്തെ അല്ലാതെ ആ പ്രകാശം പോലെയുള്ളതും മറ്റൊരു പ്രകാശത്തെ അത് അപേക്ഷിക്കുന്നില്ല. പ്രകാശാന്തരം അന്യതോ അപേക്ഷതേ സ്വതോവ. പ്രകാശം തിരിച്ചാലും പ്രകാശിപ്പിക്കുക അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രകാശം തന്നെ പ്രകാശിപ്പിക്കുന്നവനായും പ്രകാശത്തിന്റെ വിഷയമായി നിൽക്കുക. അങ്ങനെ ഒരു പ്രകാശത്തിൽ രണ്ട് പ്രകാശം, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് പ്രകാശിപ്പിക്കുന്നവനായി നിൽക്കുമ്പോൾ അതിന് പ്രകാശിപ്പിക്കാൻ, ഇരുട്ട് മാറ്റി പ്രകാശിപ്പിക്കാൻ അവിടെ വേറൊരു പ്രകാശമില്ല. അവിടെ ഏത് പ്രകാശമാണോ ഉള്ളത് അത് ഇരുട്ടില്ലാത്തതാണ്. അപ്പൊ പ്രകാശത്തിന് അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. എവിടെ ഇരുട്ടുണ്ടോ അവിടെ മാത്രമേ പ്രകാശത്തിന് പ്രകാശിപ്പിക്കുക എന്നുള്ള ആ ക്രിയ നിർവഹിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതാണ് പറഞ്ഞിരുന്നത് സ്വതോവ യതി അനപേക്ഷം. യതി അനപേക്ഷം, ഏതെന്നാണോ അനപേക്ഷമായിരിക്കുന്നത്, ഒന്നിനെ ആശ്രയിക്കാതിരിക്കുക, തന്റെ പ്രകാശത്തിന് തന്നെ ആശ്രയിക്കാതിരിക്കുക, തന്റെ പ്രകാശത്തിന് പരനെ ആശ്രയിക്കാതിരിക്കുക, അതാണ് അനപേക്ഷം. സ്വദൈവ സിദ്ധം. ഇത് പ്രകാശത്തിൽ പറയുന്നെങ്കിലും അവനവന്റെ സ്വരൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. സ്വസ്വരൂപം സ്വതസിദ്ധമാണോ? അപ്പൊ അതിനുവേണ്ടി അഭ്യാസങ്ങളൊന്നും കാണിച്ചു കളയരുത്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, അതിനെ സാക്ഷാത്കരിക്കാൻ, അതിനെ വെളിപ്പെടുത്താൻ അതിനുവേണ്ടി ശ്രമിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. അതാണ് പറയുന്നത് ജ്ഞാനം കർമ്മത്തിന്റെ ഫലമല്ല. എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ, ബാഹ്യമായോ മാനസികമായോ, മാനസികമായോ എന്ന് പറയുന്നത് ശ്രവണം മനനം ധ്യാനം തുടങ്ങിയ പ്രവൃത്തികളിലൂടെയോ ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ നിഷ്ഫലം. ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് നിഷ്ഫലം. എന്തുകൊണ്ട്? അത് വെളിപ്പെട്ടിരിക്കുകയാണ്, അത് സ്വയം സിദ്ധമാണോ? സ്വദൈവ സിദ്ധം. അത് സ്വതോവ പരത്തോവ ഒരു തരത്തിലും അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഫലമുണ്ടാവും, അത് മറ്റൊരു തരത്തിലാണ്, ആത്മപ്രകാശത്തിന്റെ സ്ഥലത്തിലല്ല, അനാത്മപ്രകാശത്തിന്റെ സ്ഥലത്തിലാണ്. അനാത്മാക്കളെ നിഷേധിക്കാനേ അതൊക്കെ, അതിനുവേണ്ടി അതൊക്കെ ആവശ്യമുള്ളതാണ്. തന്റെ പ്രവൃത്തിയിൽ ഭ്രമം വരരുത്, തത്വബോധത്തിൽ ഭ്രാന്തി വരരുത്. അതിനു വേണ്ടിയിട്ടാണ് അത് വിശദീകരിക്കുന്നത്. തത്വബോധത്തിൽ ഭ്രാന്തി വന്നു കഴിഞ്ഞാൽ അജ്ഞാനം വർദ്ധിക്കത്തേ ഉള്ളൂ. ഇത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഭ്രാന്തി ഇതിനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വർദ്ധിക്കത്തേ ഉള്ളൂ. അതാണ് ശാസ്ത്രം മറ്റും അധ്യയനം ചെയ്യുമ്പോൾ അതിൽ അഭിമാനം തോന്നുന്നതും തത്വം വെളിപ്പെടാതിരിക്കുന്നതുമല്ല. അത്തരം മിഥ്യാഭിമാനങ്ങളെ സൃഷ്ടിക്കുന്നതായി മാറി ശാസ്ത്രം. അതുകൊണ്ട് അതിന്റെ പരമമായ രഹസ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇത് സ്വതസിദ്ധമാണോ? ഇതിനുവേണ്ടി ഒരു അഭ്യാസം ചെയ്യാനില്ല. ഇതിന്റെ അപരോക്ഷത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് അപരോക്ഷമായി തന്നെ നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ഒരു കർമ്മം കൊണ്ട് ഇതിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ഇത് സാക്ഷാത്കാരം തന്നെയാണ്. അപ്പോൾ അവന്റെ ശ്രദ്ധയിൽ മാറ്റം വരും, അവന്റെ തത്വബോധത്തിൽ മാറ്റം വരും. അപ്പോൾ അവന് മനസ്സിലാവും തന്റെ പ്രവൃത്തികൾ, തന്റെ യത്നങ്ങളെല്ലാം എവിടെയാണ് നിൽക്കുന്നത്, അതിന്റെ തലം എവിടെയാണ്, അത് എവിടെയാണ് സാർത്ഥകമാകുന്നത്, അതെല്ലാം എങ്ങനെയാണോ സ്വസ്വരൂപത്തിൽ വ്യർത്ഥമാകുന്നത്. ഇത് രണ്ടും മനസ്സിലാവും. ഇതിന്റെ സാർത്ഥകതയും ഇതിന്റെ വ്യർത്ഥതയും മനസ്സിലാകുമ്പോൾ പിന്നെ അവനിതിന്റെ അഭിമാനം ഉണ്ടാകത്തില്ല. ഇതുകൊണ്ട് തനിക്ക് നേടാൻ കഴിയുന്നുള്ള ഇത്രയുമാണ്, ഇതുകൊണ്ട് നേടാൻ കഴിയാത്തത് ഇന്നതാണ് എന്നവൻ മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണിത് പറയുന്നത്. പ്രകാശാത്മകത്വ പ്രതിഭസ്യ അപേക്ഷിതോപി അനർത്ഥകസ്യ, അതാണ് പറയുന്നത്. ദീപത്തെ സംബന്ധിച്ച് അത് പരപ്രകാശത്തെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് വ്യർത്ഥമാണ്, അനർത്ഥകമാണ്, ഒരു പ്രയോജനമില്ലാത്തതായിത്തീരും. അതുപോലെ സ്വസ്വരൂപത്ത് അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവിടെ അനർത്ഥകമാണ്, അർത്ഥശൂന്യമാണ്, എല്ലാം നിഷ്ഫലമാണ്. അതിന് സാർത്ഥകമാകുന്ന എവിടെ? വിദ്യ ദൂരീകരണത്തിൽ അതവിടെ സാർത്ഥകമാകും. പക്ഷെ അവിദ്യാദൂരീകരണത്തിൽ അത് സാർത്ഥകമാകണമെങ്കിൽ അവൻ ഈ തത്വം ഗ്രഹിച്ചിരിക്കണം. ശരിയായിട്ട് പരമാർത്ഥം എന്താണെന്ന് അവൻ ബോധിച്ചിരിക്കണം. പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങളെ ഫലവത്താവും. പരമാർത്ഥത്തെ ബോധിക്കാതെ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അനർത്ഥം. അത് വീണ്ടും അവനെ അജ്ഞാനത്തിൽ നിന്നും അജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും, ഭ്രമത്തിൽ നിന്നും ഭ്രമത്തിലേക്ക് കൊണ്ടുപോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, അനർത്ഥകസ്യ, അനർത്ഥകമായി തന്നെ തീരും. പ്രകാശി വിശേഷഭാവ, പ്രകാശത്തിൽ വിശേഷമില്ല എന്ന് പറഞ്ഞാൽ എന്താണോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത്? ഈ ബന്ധത്തിൽ നിന്നുള്ള നിവൃത്തിക്ക് വേണ്ടി. ഈ പ്രകാശത്തിൽ ബന്ധം ഉണ്ടായിട്ട് വേണ്ടേ നിവർത്തിക്കാം? ദീപത്തിൽ അന്ധകാരം ഉണ്ടായിട്ട് വേണ്ടിയല്ലേ അതിനെ നശിപ്പിക്കാം? അന്ധകാരമുള്ള സ്ഥലമുണ്ട്, അവിടെ അത് പോയി നശിപ്പിക്കും. ദീപത്തിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അതായി പറയുന്നതിന്റെ താല്പര്യം, ദീപം ഉപയോഗമുള്ളതാ, വെളിച്ചം വേണം. എവിടെ? ഇരുൾ ഉള്ളിടത്ത് അതിനെ മാറ്റാൻ വെളിച്ചം വേണം. നിങ്ങൾ വെളിച്ചത്തിൽ തന്നെ ഇരുളിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതാണ് ഭ്രമം എന്ന് പറയുന്നത്, സാധനയിൽ വരുന്ന ഭ്രമം എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചത്തിൽ നിന്നും ഇരുളിനെ മാറ്റാൻ ശ്രമിക്കുന്നു, അതാണ് ഭ്രമം. അതിൻ്റെ അതാണ് ഇവിടെ പറഞ്ഞത്, പ്രകാശേ വിശേഷ ഭാവ, പ്രകാശത്തിൽ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളെ കൽപ്പനകളൊന്നും അവിടെ ഇല്ല, നിങ്ങളെ ഭ്രാന്തികളൊന്നും അവിടെ ഇല്ല, നിങ്ങളുടെ അവിവേകം അവിടെ ഇല്ല. പിന്നെ അവിടെ നിങ്ങൾ ഇതിനു വേണ്ടിയൊന്നും ശ്രമിക്കണ്ട. നിങ്ങളുടെ കൽപ്പനകളെ മാറ്റാനോ ഭ്രാന്തിയെ മാറ്റാനോ മനസ്സിനെ നശിപ്പിക്കാനോ അഹന്തയെ നശിപ്പിക്കാനോ ഒന്നും ശ്രമിക്കണ്ട, അവിടെ അതൊന്നുമില്ല. അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ നശിപ്പിക്കുക. വളരെ വ്യക്തമായി പറയുന്നതാണ്, നിങ്ങൾ ശ്രമിക്കുകയോ മനനം ചെയ്യുകയോ ധ്യാനിക്കുകയോ എന്ത് വേണോ ചെയ്ത് അവിടെ നിങ്ങൾക്ക് സംഭവിക്കാമെന്നുള്ള ഭ്രാന്തികളിൽ നിന്നെല്ലാം മുക്തമായിട്ട്, അവിടെ സംഭവിക്കാമെന്നുള്ള അവിവേകത്തിൽ നിന്ന് മുക്തമായിട്ട് എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, എവിടെയാണ് ഈ പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി ചെയ്യുന്നു. ഈ പ്രകാശത്തിൽ, സ്വരൂപപ്രകാശത്തിൽ വിശേഷഭാവ, അതവിടെ നിങ്ങളിൽ തരുന്ന ഒന്നും അവിടെ ഇല്ല. അജ്ഞാന സംശയ വിപര്യങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. അവിടെ നിങ്ങൾക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്, എവിടെയാണ് മാറ്റേണ്ടത്, അതിനി അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അന്ന് സ്വസ്വരൂപത്തിലല്ല ആത്മാവിന് നിങ്ങൾ മോക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. നമ്മൾ സാധാരണ ഭാഷയിൽ അതൊക്കെ പറയും, ആത്മനോ മോക്ഷാർത്ഥം എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ താല്പര്യം വരെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നതല്ല. അതാണ് ഇവിടെ ഭാഷകാരൻ സൂക്ഷ്മമായി വ്യക്തമാക്കുന്നത്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ സന്ദർഭത്തിൽ വ്യക്തമായ തത്വബോധം, ആ തത്വബോധത്തിൽ നിന്നുകൊണ്ടുള്ള സാധനങ്ങൾ, അതാണ് മുഖ്യം. ഭ്രമത്തിനടിമപ്പെട്ടിട്ട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യമില്ല. ആ വ്യക്തമായ തത്വബോധാനാണ് സാങ്കേതികമായി പറയുന്ന പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. ആ പരോക്ഷജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള അഭ്യാസങ്ങൾ മാത്രമേ ഫലവത്താകൂ, മുഖ്യഫലത്തെ ചെയ്തു. ആ പരോക്ഷ ജ്ഞാന ദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഇന്നതാണ് ആകാശത്തിന് സൂര്യൻ എത്ര ശക്തിയോടെ പ്രകാശിച്ചെന്നാലും സൂര്യപ്രകാശത്തിന് അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശിക്കുന്നതിനുള്ള ശേഷിക്ക് ഒരു കുറവും വരാതെ സദാ അത് പ്രകാശിച്ചുകൊണ്ടിരുന്നാലും ശരി, ആ പ്രകാശത്തിനൊരു ന്യൂനത വരുത്താൻ ആർക്കെങ്കിലും കഴിയും? സൂര്യന്റെ പ്രകാശത്തിന്റെ ശക്തി കുറയ്ക്കാൻ, സൂര്യന്റെ പ്രകാശത്തിനൊരു മങ്ങളേൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയും? ആർക്കും കഴിയത്തില്ല. അതങ്ങനെ പ്രകാശിച്ചാലും നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ള പ്രകാശത്തിന് ഒരു മറ വരുത്തുന്നതിന് ചെറിയൊരു മേഘക്കഷണം വിചാരിച്ചാൽ, ചെറിയൊരു കാർമേഘത്തിന്റെ ചെറിയൊരു അംശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ പ്രകാശം, കാണുന്നതിന്റെ മുമ്പിൽ പ്രകാശം സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ ആത്മസൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പൂർണ്ണതയും അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈ ജീവന്റെ മുമ്പിൽ ചെറിയ ചെറിയ കാർമേഘങ്ങൾ വന്നപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ അതാണ് കാണുന്നത്. സൂര്യനൊരു കേടുപാടും വരുത്താതെ തന്നെ പ്രകാശത്തെ തടസ്സം സൃഷ്ടിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്ന സ്വതേ അപരോക്ഷമായിരിക്കുന്ന ഈ ചൈതന്യ പ്രകാശം അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇതിന്റെ മുമ്പിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ടാലും ശരി, ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുവരെയും സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മറഞ്ഞാൽ മറഞ്ഞത് തന്നെ, ഇതുവരെ പ്രകാശിച്ചതിന് വല്ല പ്രയോജനമുണ്ട്? ഒരു നിമിഷം മറഞ്ഞാൽ അതൊരു മറവ് തന്നെയാണ്. അതുവരെയുള്ള പ്രകാശത്തിന് അത് പകരമാകത്തില്ല, മറവിൽ അന്ധകാരമാണ്. അതുപോലെ ഈ ആത്മപ്രകാശം ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. വിവേകം എന്ന് പറയുന്ന കാറ്റ് വന്ന് ഈ കാർമേഘത്തെ, അവിവേകമാകുന്ന കാർമേഘത്തെ മാറ്റിയാലും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. വീണ്ടും മറ്റൊരു അവിവേകം വരും, വീണ്ടും മറ്റൊരു വിവേകം വന്നതിനെ അടിച്ചു മാറ്റും. ഇതുവരെ പ്രകാശിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ എന്തെന്നുള്ളതാണ്? ഇപ്പൊ പ്രകാശമാണോ ഇരുട്ടാണോ? ഇത് മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ഇതിന്റെ സ്വഭാവമാണ്, മേഘത്തിന്റെ സ്വഭാവമാണ്. എന്താണ് അത്? ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ കൊണ്ടുവരുന്നതും കാറ്റ് തന്നെ, കൊണ്ടുപോകുന്നതും കാറ്റ് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ആർജിക്കുന്ന വിജ്ഞാനം തന്നെ ഇതിന് തടസ്സമുണ്ടാകും. അതിൽ തന്നെ വരുന്ന വിവേകം തന്നെ ഇതിനെ തടസ്സം മാറ്റി പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഇതിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ വാസ്തവത്തിൽ എന്താണ്? യാതൊരു വിശേഷവും ഇല്ല. സൂര്യനിൽ തെളിയനും മങ്ങനും ഇല്ല. അതുപോലെ സ്വസ്വരൂപ പ്രകാശത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ബാഹ്യമായാണ് ഈ മാറ്റമെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള വിവേകദാർഢ്യം അത് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഇത്രയും വിശദമായിട്ട് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. പ്രകാശേ വിശേഷഭാവ, സദാ സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, അതിന്റെ മോക്ഷത്തിന് ശ്രമിക്കേണ്ട. അത് നിത്യമുക്തമാണ്, അപരോക്ഷരൂപമാണ്, സാക്ഷാത് അപരോക്ഷമാണ്. അതാണ് ഇവിടെ പറയുന്നത്.
അന്യദേവ തൻവിദിദാത് അധോ അവിദിദാദധി ഇതി ശുശ്രുമപൂർവേഷാം യേനസ്തദ്വ്യാജചക്ഷിരേ.